നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
എങ്ങനെയാണ് 11-ാം ഗ്രേഡിലും 12-ാം ഗ്രേഡിലും ഉയർന്ന മാർക്ക് നേടി 8-ൽ ഉയർന്ന സ്കോർ കരസ്ഥമാക്കാൻ കഴിയുക? ടാസ്മേനിയയിൽ HSC പരീക്ഷയിൽ 1-ാം റാങ്കിന് തുല്യമായ സ്കോർ നേടിയ മലയാളി വിദ്യാർത്ഥിയുടെ അനുഭവങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. ടാസ്മേനിയയിലെ എലിസബത്ത് കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ചാൾസ് ജിബി നമുക്കൊപ്പം ചേരുന്നു. 99.95 എന്ന എത്താർ സ്കോറാണ് ചാൾസ് ജിബി സ്വന്തമാക്കിയത്. നമസ്കാരം ചാൾസ് ജിബി, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ചാൾസ്, ടാസ്മാനിയയിൽ ഏറ്റവും ഉയർന്ന എത്താർ സ്കോർ അല്ലെങ്കിൽ എത്താർ റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ്, രണ്ടു പേർക്ക് ലഭിച്ചവരിൽ ഒരാളാണ് ചാൾസ്. ഏറ്റവും ഉയർന്ന റാങ്ക് ലഭിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ചാൾസ് തന്നെ ഒന്ന് പറയാമോ, എന്താണ് എത്താറിൽ 99.95 എന്ന റാങ്ക് കൊണ്ട് അല്ലെങ്കിൽ സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറയാമോ?
ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് അഡ്മിഷന് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 80 ഇട്ടാണ്, അവര് ഇങ്ങനെ ടോപ്പ് 20% ഓഫ് സ്റ്റുഡൻസിലാ. അപ്പൊ 99.95 ആണ് ഹയസ്റ്റ്, അപ്പൊ അവര് ടോപ്പ് 0.05% ഓഫ് സ്റ്റുഡൻസിലാ. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റീസ് കോഴ്സിന് അഡ്മിഷൻ കൊടുക്കുന്നത്.
ഓക്കെ, അപ്പൊ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന് ഉപയോഗിക്കുന്ന എത്താർ റാങ്കിങ്ങിൽ 0.05% പെടുന്ന വിദ്യാർത്ഥിയാണ് ചാൾസ്. അപ്പോൾ ഏറ്റവും ഉയർന്ന റാങ്ക് ആണ് ടാസ്മാനിയയിൽ ഈ ഇക്കുറി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉയർന്ന നിലവാരം അല്ലെങ്കിൽ ഉയർന്ന റാങ്ക് ലഭിക്കാനായിട്ട് പല കാര്യങ്ങൾ സഹായിച്ചു കാണുമല്ലോ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്?
എന്റെ ഒപ്പീനിയനിൽ നമ്മളുടെ മോട്ടിവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു മോട്ടിവേഷൻ ടു സ്റ്റഡി, നമ്മളുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച്, പിന്നെ അതനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് പുട്ടിനെയാണ്. നമ്മളുടെ 8-6 ഇലവൻത്തിലും 12th അവർ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പൊ അറൗണ്ട് ആ സമയത്താണ് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ കിട്ടിയത്. മോട്ടിവേഷൻ ഇങ്ങനെ കുറെ സാധനങ്ങളായിട്ടും ചില സമയത്ത് എക്സാമിനും സ്ട്രെസ് നമുക്ക് കുറച്ച് മോട്ടിവേഷൻ തരും. പക്ഷെ അതിനേക്കാളും ബെറ്റർ സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫ്രണ്ട്സും
കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ പഠനത്തിന് സഹായിക്കുന്ന രീതിയിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയായിരുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? ആ ഒരു പിയർ ഗ്രൂപ്പ് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നല്ലേ പറയുന്നത്?
എസ്പെഷ്യലി ഇപ്പൊ ഓസ്ട്രേലിയയില് സ്കൂൾ ഇയറിന്റെ സ്റ്റാർട്ട് ആണ്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ പുതിയ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ നല്ല സമയമാണ്. നമ്മള് കുറച്ചുകൂടിയും ഇങ്ങനെ സെൻസിബിൾ മൈൻഡ് ഫ്രണ്ട്സിനോട് ചേരുമ്പോൾ നമ്മൾക്ക് അവർക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതവർ ഡയറക്ട്ലി നമ്മളോട് അങ്ങനെ അറിയില്ല, പക്ഷെ നമുക്ക് അത് മനസ്സിലാൻ പറ്റും അവരുടെ കൂടെ നിൽക്കുമ്പോൾ. അപ്പൊ നമ്മൾക്ക് അങ്ങനെ ഒരു പ്രഷർ ഉണ്ട് അവരുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ.
അപ്പോൾ ഏത് ക്ലാസ് മുതലാണ് ഒരു അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ചാൾസ് നീങ്ങാൻ തുടങ്ങിയത്?
9-10 ആ ട്രാൻസിഷൻ.
ഓക്കെ, അപ്പോൾ ആ സമയത്താണ്. അപ്പോൾ അതിന് മുൻപ് ചെറു ക്ലാസ്സുകളിൽ മുതൽ, അതായത് 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 7-ാം ക്ലാസ് വരെയൊക്കെ എത്രമാത്രം ക്ലാസ്സുകളിൽ പഠന വിഷയങ്ങളിൽ നല്ല രീതിയിലൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു? ഏത് തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു?
ഞാൻ സാധാരണയാവുന്നു.
ഓക്കെ, അപ്പോൾ ഒരു 9-ാം ക്ലാസ് വരെയൊക്കെ ഒരു ആവറേജ് നിലവാരം മാത്രമാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ പുലർത്തിയിരുന്നത്. അതിനുശേഷമാണ് കൂടുതൽ അക്കാഡമിക് ഓറിയൻറ്റഡ് ആകാൻ തീരുമാനിച്ചത് ചാൾസ്?
അത് ബൈ കോയിൻസിഡൻസ് പറ്റിയതാണ്. ഞാൻ ഇന്റെൻഡ് ചെയ്തില്ല അത്, പക്ഷെ അത് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു അത് പറ്റിയപ്പോ. നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഇങ്ങനെ ലോങ് ടേം ഗോൾസിന്.
ഹൈസ്കൂൾ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സുഹൃത്ത് വലയത്തിലേക്ക് നീങ്ങിയ കാര്യം പറഞ്ഞു എങ്കിൽ പോലും ഇപ്പോൾ കായിക വിനോദങ്ങളും മറ്റും പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണോ ചെയ്തത് അല്ലെങ്കിൽ എന്താണ് പൂർണ്ണമായും പഠനത്തിലേക്ക് തിരിയുകയാണോ ഉണ്ടായത്? ലെഷർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു പഠനത്തിലേക്ക് കടന്നത്?
ലെഷർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിങ്ങനെ ഫുൾ ടൈം സ്റ്റഡി ചെയ്ത് നമ്മൾ മെന്റലി ഇങ്ങനെ സെയിൻ അല്ലായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ച് ടൈം അലോക്കേറ്റ് ചെയ്യണം, ഫ്രീ ടൈം അലോക്കേറ്റ് ചെയ്യണം അവളുടെ കൂട്ടുകാരുടെ കൂടെ. അതോ ഇങ്ങനെ സ്പോർട്സ് കളിക്കാനോ അതോ നമ്മളുടെ ഫേവറേറ്റ് ടി വി ഷോ കാണാനോ അത് വെരി ഇമ്പോർട്ടന്റ് ആണ്.
ഓക്കെ, അപ്പോൾ അക്കാഡമിക്സിനൊപ്പം തന്നെ മറ്റു ലക്ഷ്യ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്. ഇനി ചാൾസ്, ഇതിൽ ഇപ്പോൾ ഇതിന് സുഹൃത്തു വലയം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു ഇൻഫ്ലുവൻസിന് പുറമെ മറ്റെന്തെല്ലാം കാര്യങ്ങളായിരുന്നു പഠനത്തിൽ അല്ലെങ്കിൽ എയ്താർ സ്കോർ ഇത്രയും ഉയർന്നതാക്കി മാറ്റുന്നതിൽ സഹായിച്ചത്?
നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് ആണ്, നമുക്ക് ഗുഡ് സ്റ്റഡി ഹാബിറ്റ്സ് വേണം. ഫോർ എക്സാമ്പിൾ, നമ്മള് സൈഡ് ചെയ്യും, ഞാൻ വീട്ടിലെത്തുമ്പോ ഞാൻ 5 to 6 ഞാൻ സ്റ്റഡി ചെയ്യും, പിന്നെ ഞാൻ ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുക്കും. അപ്പൊ നമ്മള് ആ ഹാബിറ്റ് ഫോളോ ചെയ്താൽ അങ്ങനെ വേറെ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ബിൽഡ് അങ്ങനെ ആയിട്ട് ഇങ്ങനെ അത് ബിൽഡ് ചെയ്തുകൊണ്ട് പറ്റും. പിന്നെ 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 hours കൂടി പഠിക്കും. അങ്ങനെ
ഓക്കെ. അപ്പോൾ അത് ചെറുപ്പം മുതലേ, വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, അത് 1st class മുതൽ അങ്ങനെ ഒരു ശീലം വളർത്തിയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 9th class മുതലായിരുന്നു ഇങ്ങനെ ഒരു ഒരു ചിട്ടയോടുകൂടി പഠിക്കാൻ തുടങ്ങിയത്?
അതും ഒരു 9th class തുടങ്ങിയാണ്.
അതിനുശേഷമാണ്, അത് എന്തുകൊണ്ടാണ് ആ ക്ലാസ് മുതൽ അങ്ങനെ ഒരു ഓറിയന്റേഷൻ വന്നത് മനസ്സിൽ?
ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അപ്പോഴാണ് എനിക്ക് കൂടുതൽ മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. ഞാൻ ഫ്യൂച്ചറിനെ പറ്റി ഞാൻ റിയലി ആലോചിച്ചത്. ഞാൻ അണ്ടർസ്റ്റാൻഡ്, നമ്മള് ഈ 12 വർഷം നമ്മള് വെരി ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മള് ഫ്യൂച്ചറിൽ ഇങ്ങനെ എല്ലാ സ്ട്രെസ് ഉണ്ടാവും. എന്നിട്ട് ഇൻ ജനറൽ കുറച്ചുകൂടി ചിലപ്പോൾ കുറച്ചുകൂടി മോർ സക്സസ്ഫുൾ ആയിരിക്കും ഫ്യൂച്ചറിൽ.
ഓക്കെ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരുന്നു ചാൾസിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഉയർന്ന സ്കോർ നിലവാരം ലഭിക്കാനായിട്ട് ഒരു ഹാർഡ് വർക്കിംഗ് ആയതുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മോട്ടിവേഷനോ ഉള്ളതുകൊണ്ട് മാത്രമോ ഒരു ഉയർന്ന സ്കോർ ലഭിക്കണമെന്നില്ലല്ലോ. പല ഇപ്പോൾ നമ്മൾ സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചാൾസ് അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നോ?
നമ്മൾ എല്ലാം സ്റ്റേറ്റിലെ ഡിഫറെന്റ് സിസ്റ്റമാണ്. പക്ഷെ എന്നിട്ട് ഇൻ ജനറൽ ഡിഫറെന്റ് സബ്ജക്ട്സിന് ഡിഫറെന്റ് ഒരു സ്റ്റഡി സ്കോർ കിട്ടും. അപ്പൊ ഇൻ ജനറൽ നമുക്ക് കൂടുതൽ സ്റ്റഡി സ്കോർ കിട്ടുന്ന സബ്ജക്റ്റ് ചൂസ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇൻട്രസ്റ്റ് വേണം ആ സബ്ജക്ട് സ്റ്റഡി ചെയ്യാൻ. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ട് സ്റ്റഡി ചെയ്യാൻ. അപ്പൊ നമ്മൾ ആ വർക്ക് പുട്ടിനെയും അപ്പൊ നമുക്ക് ആ സ്കോർ നല്ല സ്കോറും കിട്ടും.
അതിനായിട്ട് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പ്രത്യേകമായിട്ട് ഇപ്പോൾ ടാസ്മാനിയയിലത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഒരു മെച്ചപ്പെട്ട എയ്താർ സ്കോർ ലഭിക്കാനായിട്ട് ഏതെങ്കിലും സബ്ജക്ട്സ് തിരഞ്ഞെടുത്തു അങ്ങനെ അതിനുവേണ്ടി?
ടാസ്മാനിയയില് എല്ലാം വർഷം കൺസിസ്റ്റന്റ്ലി ഹൈ ആയിട്ട് സ്കോർ ചെയ്യുന്ന സബ്ജക്ട് എക്കണോമിക്സ് ആണ്. അത് ഞാൻ സെലക്ട് ചെയ്തത്. ഞാൻ 11th class സ്റ്റഡി ചെയ്തത്. പിന്നെ മാത്സും സയൻസിലും സബ്ജക്റ്റും ഇൻ ജനറൽ എല്ലാ വർഷവും നല്ലതായിട്ട് സ്കോർ ചെയ്യും.
എയ്ത്താർ പരീക്ഷയുടെ കാര്യം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്കോർ നിർണ്ണയിക്കുന്നത് 11th ലെയും 12th grade പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അത് ഒന്ന് വിവരിക്കാമോ, എങ്ങനെയാണ് 11th grade ഉം 12th grade ലും പരീക്ഷകൾ പിന്നീട് എയ്ത്താർ സ്കോറായി മാറുന്നത് എന്ന കാര്യം? ഇന്റേണലായിട്ടുള്ള പരീക്ഷയും എക്സ്റ്റേണലായിട്ടുള്ള പരീക്ഷയും ഉണ്ടല്ലോ.
ഇവിടുത്തെ സ്കൂളാണ് ഇന്റേണൽ സ്കോർ ഇവിടുത്തെ സ്റ്റേറ്റ് ബോർഡിന് റെക്കമെൻഡ് ചെയ്യണം നമുക്ക്. അപ്പൊ അത് അവർക്ക് പരീക്ഷയും എക്സാമും നമ്മളെ സ്കൂൾ ചെയ്ത് അവര് സ്റ്റേറ്റിൽ നമ്മളുടെ സ്കോർ അയച്ചു, ഇന്റേണൽ സ്കോർ അയച്ചു കൊടുക്കും. പിന്നെ എൻഡ് ഓഫ് ദി ഇയർ സ്റ്റേറ്റ് ഇങ്ങനെ ഹോൾ സ്റ്റേറ്റ് ഒരു സബ്ജക്റ്റിന് ഈ സബ്ജക്റ്റിന് വേണ്ടി എക്സാം ചെയ്തു. എന്നിട്ട് അങ്ങനെ നമുക്കാണ് എക്സ്റ്റേണൽ മാർക്ക് കിട്ടണേ.
ഓക്കെ. അപ്പോൾ അതിൽ ഉയർന്ന ഒരു മാർക്ക് ലഭിക്കുക എന്നുള്ളത്, സ്കോർ ലഭിക്കുക എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളുടെ ഒരു ലക്ഷ്യമായിരിക്കുമല്ലോ. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു കോച്ചിങ്ങോ എന്തെങ്കിലും ട്രെയിനിങ്ങോ 11th ലും 12th grade ലും ചെയ്തിരുന്നോ?
ഞാൻ ഒരു വെരി യൂസ്ഫുൾ ടിപ്പ്, ഞാൻ കുറെ പാസ്റ്റ് എക്സാമിനേഷൻസ് ചെയ്തു സ്കൂളിലെയും എക്സ്റ്റേണൽ എക്സാമിനും പ്രിപ്പയർ ചെയ്യാൻ. ഇവിടുത്തെ എല്ലാ സ്റ്റേറ്റിലെ ബോർഡിലൊരു ഒരു വെബ്സൈറ്റ് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് പാസ്റ്റ് എക്സാമിനേഷൻസ് ഇങ്ങനെ 10 years ബിഫോറും 20 years ബിഫോറുള്ള എക്സാം ഒക്കെ കാണും. അപ്പൊ നമ്മളത് ചെയ്ത് നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാവും. നമുക്ക് അങ്ങനെ ആ പ്രാക്ടീസ് കിട്ടും ഇങ്ങനെ ആ വർഷത്തെ എക്സാം നല്ലതായിട്ട് ചെയ്യാൻ.
മുൻകാലത്ത് നടത്തിയിട്ടുള്ള പരീക്ഷകൾ വീണ്ടും എടുത്ത് ചെയ്യുകയായിരുന്നു ചാൾസ്. അത് വളരെയധികം സഹായിച്ചു എന്നാണ് ചാൾസ് പറയുന്നത്.
ഇവിടുത്തെ സ്കൂൾസും ബോർഡും അത് അവര് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. അത് അവര് പാസ്റ്റ് എക്സാംസിനോട് അവര് സാറിന് ഒരു അസസ്മെന്റ് റിപ്പോർട്ടും അവര് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ സ്റ്റുഡൻസിലെ ഏത് ഇങ്ങനെ ഇൻ ജനറൽ സ്റ്റുഡൻസിലെ ഏത് പാർട്സിൽ അവർ സ്ട്രഗിൾ ചെയ്താണ്ട് ഏത് പാർട്സിൽ കുറച്ചുകൂടി വെല്ല് ചെയ്തേ. അപ്പൊ ഇങ്ങനെ കോമെന്റ്സും അറ്റാച്ച് ചെയ്യാറുണ്ട് ഇങ്ങനെ പ്രീവിയസ് എക്സാംസിന്ന്. അത് റീഡ് ചെയ്യുന്നത് നല്ലതാണ്.
ഇപ്പോൾ ചാൾസ് പറഞ്ഞ പഴയ പരീക്ഷകൾ വീണ്ടും എടുത്ത് പരീക്ഷകൾ എഴുതുന്ന ഒരു ശീലം വളരെയധികം സഹായിച്ചതായിട്ട് ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ മറ്റു വിഷയങ്ങൾക്ക് ട്യൂഷനായിട്ട് ചെറിയ ക്ലാസ്സുകളിൽ മുതൽ പോകാറുണ്ടോ? എങ്ങനെയാണ്, ഏതെങ്കിലും വിഷയങ്ങൾക്കോ മറ്റോ?
സെവൻത്ത് തുടങ്ങി ഞാൻ മാത്സിന് ട്യൂഷൻ ചെയ്തു. എനിക്ക് മാത്സിന് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ ഞാൻ അതിനാദ്യം ഞാൻ ട്യൂഷൻ ചെയ്തു. അപ്പൊ ചിലപ്പോ വേറെ സബ്ജക്റ്റിനും ഫോളോ ചെയ്യാൻ അതിനു വേണ്ടിയാണ് ചെയ്തത്.
ഇനി ഇതിന് പുറമെ എത്രമാത്രം ഒരു സപ്പോർട്ട് കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ പേരൻസിൽ നിന്ന് ഈ ഒരു അച്ചീവ്മെന്റിനായിട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് എത്രമാത്രം സഹായിച്ചു ഒന്ന് പറയാമോ?
നമ്മള് സപ്പോർട്ട് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് അവരുടെ ഇങ്ങനെ ഇങ്ങനെ മോട്ടിവേഷൻ പിന്നെ ഇമോഷണൽ സപ്പോർട്ട് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യും.
ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ എഴുത്താറിൽ ഉയർന്ന സ്കോർ ലഭിക്കുന്നവർക്ക് യൂണിവേഴ്സിറ്റികളിൽ ഏതൊരു വിഷയത്തിനും അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. എന്താണ്, ഏത് വിഷയമാണ് അല്ല എന്ത് പഠിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്?
ഞാൻ ഇവിടെ മെഡിസിനെ ചേർന്നു, യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മേനിയ.
ഓക്കെ, അപ്പോൾ മെഡിസിന് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ മെഡിസിൻ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു എഴുത്താറിന് ഉയർന്ന സ്കോർ ലഭിക്കാൻ ശ്രമിച്ചത്?
അത് റീസെന്റ് ഡിസിഷൻ ആയിരുന്നു. അത് കുറച്ച് ഒരു അതൊരു ഇൻഡിപെൻഡന്റ് ഡിസിഷൻ ആയിരുന്നു.
ഓക്കെ, പിന്നീട് എടുത്ത ഒരു തീരുമാനം മാത്രമാണ്.
ഞാൻ എയ്റ്റ് ആറിൽ ഫോക്കസ് ചെയ്താ എനിക്ക് അപ്പൊ ഏത് നല്ല എയ്റ്റ് ആറാണെങ്കിൽ നമുക്ക് ഏത് കോഴ്സുകളാണെങ്കിൽ ചേരാൻ പറ്റും.
എന്തായാലും ചാൾസ് ഇപ്പോൾ നൽകിയ ടിപ്പുകൾ എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് 11th ഗ്രേഡിലും 12th ഗ്രേഡിലും ഒക്കെ ഉയർന്ന മാർക്കുകൾ ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെയധികം സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വളരെയധികം നന്ദി എസ് ബി എസ് മലയാളത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്.
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.